ആരാണ് ദൈവരാജ്യത്തിന്റെ രാജാവ്? ദൈവരാജ്യത്തിന്റെ രാജാവ് ആരാണെന്ന് തിരിച്ചറിയിക്കുന്ന വിവരങ്ങൾ എഴുതാൻ ദൈവം ബൈബിൾ എഴുത്തുകാരെ ഉപയോഗിച്ചു. ആ ഭരണാധികാരി ദൈവം തെരഞ്ഞെടുത്ത ആളാണ്. ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാൻ ജനതകളെ നിനക്ക് അവകാശമായും ഭൂമിയുടെ അറ്റം വരെ നിനക്ക് സ്വത്തായും തരാം. സങ്കീർത്തനം 2:6-8. ദാവീദ് രാജാവിന്റെ പിൻതലമുറക്കാരനാണ്. നമുക്കൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകനെ കിട്ടിയിരിക്കുന്നു. ദാവീദിന്റെ സിംഹാസനത്തിലും രാജ്യത്തിലുമുള്ള അവന്റെ ഭരണത്തിന്റെ വളർച്ചയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകില്ല. അതിനെ സുസ്ഥിരമാക്കാനും നിലനിർത്താനും അവൻ ഭരിക്കും. യെശയ്യാ 9:6-7. ബെത്ലഹേമിൽ ജനിക്കും. ബെത്ലഹേമേ, എനിക്കുവേണ്ടി ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്നു വരും. അവന്റെ മഹത്വം ഭൂമിയുടെ അതിരുകൾ വരെ എത്തും. മീഖ 5:2-4. മനുഷ്യരാൽ അവഗണിക്കപ്പെടും, വധിക്കപ്പെടും. നമ്മൾ അവനെ നിന്ദിച്ചു, അവനൊരു വിലയും കൽപ്പിച്ചില്ല. നമ്മുടെ ലംഘനങ്ങൾ നിമിത്തം അവന് കുത്തേൽക്കേണ്ടി വന്നു. നമ്മുടെ തെറ്റുകൾ നിമിത്തം അവനെ തകർത്തു കളഞ്ഞു. യെശയ്യാ 53:3-5. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടും, മഹത്തീകരിക്കപ്പെടും. അങ്ങ് എന്നെ ശവക്കുഴിയിൽ വിട്ടുകളയില്ല. അങ്ങയുടെ വിശ്വസ്തനെ ശവക്കുഴി കാണാൻ അനുവദിക്കില്ല. അങ്ങയുടെ വലതുവശത്ത് എന്നും സന്തോഷമുണ്ട്. സങ്കീർത്തനം 16:10-11. യേശുക്രിസ്തു മികച്ച ഭരണാധികാരി. മനുഷ്യചരിത്രം നോക്കിയാൽ മികച്ച ഭരണാധികാരി എന്ന വിശേഷണം ചേരുന്ന ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തുവാണ്. ദൂതൻ യേശുവിന്റെ അമ്മയായ മറിയോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ദൈവമായ യഹോവ അവന് പിതാവായ ദാവീദിന്റെ സിംഹാസനം കൊടുക്കും. അവന്റെ ഭരണത്തിന് അവസാനമുണ്ടാകില്ല. ലൂക്കോസ് 1:31-33. യേശു ഭരിക്കുന്നത് ഭൂമിയിൽ നിന്നായിരിക്കില്ല. ദൈവരാജ്യത്തിന്റെ രാജാവായി മനുഷ്യകുടുംബത്തെ സ്വർഗത്തിൽ നിന്ന് ഭരിക്കും. എന്താണ് യേശുവിനെ ഏറ്റവും മികച്ച ഭരണാധികാരിയാക്കുന്നത്? യേശു ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തത് എന്താണെന്ന് നോക്കാം. യേശു ആളുകൾക്കു വേണ്ടി കരുതി. യേശു സ്ത്രീകളെയും പുരുഷന്മാരെയും ചെറുപ്പക്കാരെയും പ്രായമായവരെയും അവരുടെ പശ്ചാത്തലമോ സമൂഹത്തിലെ നിലയോ ഒന്നും നോക്കാതെ സഹായിച്ചു. കുഷ്ഠരോഗിയായ ഒരാൾ യേശുവിനോട് ഇങ്ങനെ അപേക്ഷിച്ചു, ഒന്ന് മനസ്സുവെച്ചാൽ അങ്ങേക്കെന്നെ ശുദ്ധനാക്കാം. മനസ്സലിഞ്ഞ യേശു ആ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി. മർക്കോസ് 1:40-42. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് യേശു ആളുകളെ പഠിപ്പിച്ചു. ഒരേ സമയം ദൈവത്തെയും ധനത്തെയും സേവിക്കാൻ കഴിയില്ല എന്ന് യേശു പറഞ്ഞു. കൂടാതെ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ ഇടപെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മളും അവരോട് ഇടപെടണമെന്ന് യേശു പഠിപ്പിച്ചു. ഇതിനെയാണ് സുവർണ നിയമം എന്ന് വിളിക്കുന്നത്. കൂടാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമുക്ക് എന്താണ് തോന്നുന്നത് എന്നീ കാര്യങ്ങളും ദൈവം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മൾ ഉള്ളിന്റെ ഉള്ളിലെ വികാരങ്ങളെ വരെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ശരിക്കും സന്തോഷമുള്ളവരായിരിക്കാൻ നമ്മൾ ദൈവം ആവശ്യപ്പെടുന്നത് മനസ്സിലാക്കുകയും അത് ചെയ്യുകയും വേണം. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് യേശു പഠിപ്പിച്ചു. യേശുവിന്റെ വാക്കുകളും പ്രവൃത്തികളും കേൾവിക്കാരുടെ ഹൃദയങ്ങളെ പ്രവർത്തനത്തിന് പ്രേരിപ്പിക്കാൻ കഴിയുന്നത്ര ശക്തമായിരുന്നു. യേശു പറഞ്ഞതെല്ലാം കേട്ട ജനക്കൂട്ടം യേശു പഠിപ്പിക്കുന്ന രീതി കണ്ട് അതിശയിച്ചുപോയി. അധികാരമുള്ളവനായിട്ടാണ് യേശു പഠിപ്പിച്ചത്. മത്തായി 7:28-29. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് യേശു പഠിപ്പിച്ചു. തന്റെ മരണത്തിന് കാരണക്കാരായവർക്കു വേണ്ടി പോലും യേശു പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയില്ലാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. മത്തായി 5:44, ലൂക്കോസ് 23:34. എന്തുകൊണ്ടും ഈ ലോകം ഭരിക്കാൻ യോഗ്യതയുള്ള ആളാണ് യേശു. യേശു ദയുള്ളവനും സഹായിക്കാൻ മനസ്സുള്ള വ്യക്തിയുമാണ്. എന്നാൽ യേശു എന്ന് ഭരണം തുടങ്ങും? ലേഖനം ഇവിടെ തീരുന്നു.